അധ്യായം 28. യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട്? മത്തായി 9:14 മുതൽ 17 വരെ, മർക്കോസ് 2:18 മുതൽ 22 വരെ, ലൂക്കോസ് 5:33 മുതൽ 39 വരെ. അവലോകനം. ഉപവാസത്തെക്കുറിച്ച് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു. യേശു 30 AD പെസഹ ആഘോഷിച്ച് താമസിയാതെയാണ് സ്നാപക യോഹന്നാൻ ജയിലിലാകുന്നത്. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. തന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അനുഗാമികളാകണമെന്നാണ് യോഹന്നാന്റെ ആഗ്രഹം. പക്ഷേ യോഹന്നാൻ ജയിലിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും യേശുവിന്റെ അനുഗാമികളായിട്ടില്ല. ഇപ്പോൾ 31 AD പെസഹയ്ക്കുള്ള സമയമടുക്കുകയാണ്. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ യേശുവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നു: ഞങ്ങളും പരീശന്മാരും പതിവായി ഉപവസിക്കാറുണ്ട്, പക്ഷേ അങ്ങയുടെ ശിഷ്യന്മാർ എന്താണ് ഉപവസിക്കാത്തത്? മത്തായി 9:14. പരീശന്മാർ ഉപവസിക്കുന്നത് ഒരു മതാചാരമായിട്ടാണ്. പിന്നീട് സ്വയനീതിക്കാരനായ ഒരു പരീശൻ ഇതേക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതായിപ്പോലും യേശു ഒരു ദൃഷ്ടാന്തത്തിൽ പറഞ്ഞു: ദൈവമേ, ഞാൻ മറ്റെല്ലാവരെയും പോലെ അല്ലാത്തതുകൊണ്ട് അങ്ങയോട് നന്ദി പറയുന്നു. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. ലൂക്കോസ് 18:11-12. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നതും ഒരാചാരമെന്ന പോലെ ആയിരിക്കാം. അതല്ലെങ്കിൽ യോഹന്നാൻ ജയിലിലായതിന്റെ സങ്കടം കാരണമായിരിക്കാം അവർ ഉപവസിക്കുന്നത്. യോഹന്നാൻ ഇങ്ങനെ സംഭവിച്ചിട്ടും യേശുവിന്റെ ശിഷ്യന്മാർ ദുഃഖാചരണമായി ഉപവസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നു. യേശു ഒരു ദൃഷ്ടാന്തം ഉപയോഗിച്ച് മറുപടി പറയുന്നു: മണവാളൻ കൂടെയുള്ളപ്പോൾ അയാളുടെ കൂട്ടുകാർ എന്തിനു ദുഃഖിക്കണം? എന്നാൽ മണവാളനെ അവരുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. മത്തായി 9:15. യോഹന്നാൻ തന്നെ യേശുവിനെക്കുറിച്ച് മണവാളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശു കൂടെയുള്ളപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. പിന്നീട് യേശു മരിക്കുമ്പോൾ ശിഷ്യന്മാർ ദുഃഖിക്കും. അവർക്ക് ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കില്ല. പക്ഷേ യേശുവിന്റെ പുനരുത്ഥാനത്തോടെ കാര്യങ്ങൾ മാറും. ദുഃഖിച്ച് ഉപവസിക്കേണ്ട ഒരു കാര്യവും പിന്നീടുണ്ടായിരിക്കില്ല. അടുത്തതായി യേശു 2 ദൃഷ്ടാന്തം പറയുന്നു. പഴയ വസ്ത്രത്തിൽ ആരും പുതിയ തുണിക്കഷണം തുന്നിച്ചേർക്കാറില്ല. കാരണം ആ തുണിക്കഷണം ചുരുങ്ങുമ്പോൾ അത് പഴയ വസ്ത്രത്തെ വലിച്ചിട്ട് കീറൽ കൂടുതൽ വലുതാകും. അതുപോലെ ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചുവെക്കാറുമില്ല. അങ്ങനെ ചെയ്താൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിക്കും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് ഒഴിച്ചുവെക്കുന്നത്. മത്തായി 9:16-17. എന്താണ് യേശു അർത്ഥമാക്കുന്നത്? യേശുവിന്റെ അനുഗാമികൾ ആചാരപരമായ ഉപവാസം പോലെ ജൂതമതത്തിലെ പഴയ ആചാരങ്ങളോട് പറ്റി നിൽക്കുന്നില്ല. അവർ അങ്ങനെ ചെയ്യാൻ ആരും പ്രതീക്ഷിക്കരുതെന്ന് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് വ്യക്തമാക്കിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് യേശു. പഴയതും കാലഹരണപ്പെട്ടതും ഉപേക്ഷിച്ചു കളയാൻ പോകുന്നതുമായ ഒരു ആരാധനാ സമ്പ്രദായം മെച്ചപ്പെടുത്തിയെടുക്കാനും നിലനിർത്താനുമല്ല യേശു വന്നത്. അന്നത്തെ ജൂതമതവുമായും അതിലെ പാരമ്പര്യങ്ങളുമായും ഒത്തുപോകുന്ന ഒരു ആരാധനയല്ല യേശു പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു പഴയ വസ്ത്രത്തോട് പുതിയ തുണിക്കഷ്ണം തുന്നിച്ചേർക്കാനോ ഇലാസ്തികത നഷ്ടപ്പെട്ട് വഴക്കമില്ലാതായ പഴയ വീഞ്ഞുതുരുത്തിയിൽ പുതിയ വീഞ്ഞൊഴിക്കാനോ അല്ല യേശു ശ്രമിക്കുന്നത്. പിൻവരുന്ന ഭാഗം അനുബന്ധ വിവരങ്ങളാണ്. ഉപവാസത്തെക്കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ. മിക്കവർക്കും എളുപ്പത്തിൽ ഭാവനയിൽ കാണാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തമാണ് യേശു ഉപയോഗിച്ചത്, തുന്നുന്നതിനെക്കുറിച്ച്. ഉപയോഗിച്ചു പഴകിയ ഒരു തുണിയിൽ അലക്കി ചുരുങ്ങാത്ത ഒരു പുതിയ തുണിക്കഷ്ണം തുന്നിച്ചേർത്താൽ എന്തു സംഭവിക്കും? തുണി കഴുകുമ്പോൾ പുതുതായി തുന്നിച്ചേർത്ത കഷ്ണം ചുരുങ്ങിയിട്ട് അത് വലിഞ്ഞ് പഴയ തുണിയിൽ നിന്ന് കീറിപ്പോകും. അതുപോലെ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കുന്ന തുരുത്തികളിൽ ചിലപ്പോൾ വീഞ്ഞു സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷേ കാലങ്ങൾ കൊണ്ട് തോൽ കട്ടിയുള്ളതാകുകയും അതിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള തുരുത്തിയിൽ പുതിയ വീഞ്ഞൊഴിച്ചുവെച്ചാൽ ശരിയാകില്ല. പുതിയ വീഞ്ഞ് പുളിക്കുമ്പോൾ അത് തുരുത്തിയിൽ മർദ്ദം ചെലുത്തും. തുരുത്തി പഴയതാണെങ്കിൽ പൊട്ടിപ്പോകുകയും ചെയ്യും. വീണ്ടും അധ്യായത്തിലേക്ക്. പുനരവലോകന ചോദ്യങ്ങൾ. യേശുവിന്റെ നാളിൽ ഒരു ആചാരമായിട്ട് ഉപവസിച്ചിരുന്നത് ആരാണ്? എന്തുകൊണ്ട്? യേശു കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട്? എന്നാൽ പിന്നീട് ഉപവസിച്ചേക്കാവുന്നത് എന്തുകൊണ്ട്? പുതിയ തുണിക്കഷ്ണത്തെക്കുറിച്ചും പുതിയ വീഞ്ഞിനെക്കുറിച്ചും യേശു പറഞ്ഞ ദൃഷ്ടാന്തങ്ങളുടെ അർത്ഥമെന്ത്?